ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചൊരു കാര്യം ഇതായിരുന്നു. വെളിപ്പാടിലാണ് നാം യേശു ക്രിസ്തുവിനെ അറിയുന്നത്, റവലേഷൻ. അപ്പോൾ ആ വെളിപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരാ, കർത്താവിൻ്റെ അടുക്കലേക്ക് നാം വരണം, അവൻ്റെ അടുക്കലേക്ക് നാം ചെല്ലണം, ശിഷ്യന്മാരായി തീരണം, അവൻ നിന്ന് പഠിക്കണം. അതായിരുന്നു നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഞാൻ അതിന്റെ വീണ്ടും തുടർച്ചയായിട്ട് ആ കാര്യം വീണ്ടും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക. കാരണം നാം ഈ പാട്ടിപ്പോൾ പാടി, പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. ചോദിച്ചോട്ടെ, കൊതിയുണ്ടോ? ഉണ്ടോ? റിയലി? ആർ യു റിയലി ടെല്ലിംഗ് ദാറ്റ്? കർത്താവിനെ കാണണം എന്നുള്ളൊരു കൊതി നമ്മളെ ഭരിക്കുന്നുണ്ടോ? എങ്ങനെ കൊതി ഉണ്ടാകുന്നറിയോ? അതിന് നാം ഈ ഭാഗം ചിന്തിക്കുന്നേ. കർത്താവിനെ കാണാനുള്ളൊരു കൊതി എവിടെ നിന്ന് വരുന്നറിയോ? കർത്താവിനെ നാം അറിയുമ്പോഴാ. എത്രത്തോളം നാം അറിയുന്നുവോ, എത്രത്തോളം ആത്മാവിൽ കർത്താവിനെ അറിയുന്നുവോ, അത്രത്തോളം ഇവിടം വിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നാം ആഗ്രഹിക്കും. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അകത്ത് കയറുമ്പോഴുള്ള പ്രത്യേകത അത്. ഇതിന്റെ അൾട്ടിമേറ്റാണ് പൗലോസ് പറഞ്ഞത്, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നു. ഐ ഡിസയർ ടു ബി വിത്ത് ക്രൈസ്റ്റ്. എങ്ങനെയത് വിട്ടുപിരിഞ്ഞതിന്റെ അർത്ഥം എന്നറിയാവോ? എന്താ എന്ന് പറഞ്ഞ നമ്മൾ ചിലപ്പോ പറയത്തില്ലേ, എനിക്കൊന്ന് മരിച്ചാ മതിയായിരുന്നു പറയത്തില്ലേ? എപ്പോഴാ പറയുന്നേ? നമ്മൾ സാധാരണ മരിച്ചാ മതി എന്ന് പറഞ്ഞ നമുക്ക് പ്രശ്നം വരുമ്പോഴാ. എല്ലാം നോക്കുമ്പോ അവിടെയും പ്രതികൂലം, ഇവിടെയും പ്രതികൂലം, മുന്നോട്ട് പോകാൻ യാതൊരു വഴിയില്ല. അപ്പൊ നമ്മൾ പറയും, എനിക്കൊന്ന് മരിച്ചാ മതി. അറിയാത്തോണ്ടാ പറയുന്നത്? ഈ മരിച്ചു കഴിയുമ്പോ എങ്ങോട്ടാ പോകുന്ന അറിയാൻ വയ്യാത്തവരാണ് അങ്ങനെ പറയുന്നത്, എനിക്കൊന്ന് മരിച്ചാ മതി. പക്ഷെ പൗലോസ് പറഞ്ഞത് മരിച്ചതിന് ശേഷം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാ പറഞ്ഞത്, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുവാൻ എനിക്ക് അധികം വാഞ്ചയുണ്ട്. അപ്പോൾ സൗരങ്ങളെ, നമുക്ക് വേണ്ടത് ഈ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്, ഈ ഒരു വെളിപ്പാടാ. അത് പൗലോസ് തനിക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ചില്ല, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. കൊളോസ് ലേഖനം അതിന്റെ 2:1-3 വാക്യങ്ങൾ, കൊളോഷ്യൻസ് ചാപ്റ്റർ 2:1-3.
നിങ്ങൾക്കും ലുവേദികളുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർവത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു.
കണ്ടോ, നിങ്ങളുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണേ. 2 ഇവിടെ പറയാണ്, എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഇംഗ്ലീഷിലെ 1 വാക്യത്തിൽ അത്, ഐ വാണ്ട് യു ടു നോ ഹൗ ഗ്രേറ്റ് എ സ്ട്രഗിൾ ഐ ഹാവ് ഓൺ യുവർ ബിഹാഫ്. പോലീസ് പറയാണ്, ഐ ആം ഇൻ എ ഗ്രേറ്റ് സ്ട്രഗിൾ. വാട്ട് ഈസ് എ സ്ട്രഗിൾ? നാളെ എങ്ങനെ ജീവിക്കുന്നുള്ള സ്ട്രഗിൾ ആണോ? അല്ല, പ്രാർത്ഥനയിൽ പൗലോസ് സ്ട്രഗിൾ ചെയ്യാണ്. എന്താ സ്ട്രഗിൾ ചെയ്യുന്നത്? യേശു ക്രിസ്തു എന്ന ദൈവമർമ്മം, അതിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുവാൻ, ദ നോളജ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഷുഡ് ബി റിവീൽഡ് ഇൻ യുവർ ലൈഫ്. യേശു ക്രിസ്തു എന്ന ദൈവമർമ്മം, അതിന്റെ പരിജ്ഞാനം, ദ നോളജ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് വരണം. ഇതിനാ പൗലോസ് പ്രാർത്ഥിക്കുന്നേ, ഐ'm struggling. കാരണം പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഈ ദൈവമർമ്മം പൗലോസിന് വെളിപ്പെട്ടപ്പോൾ പൗലോസിന്റെ കാര്യം മനസ്സിലായി, എല്ലാവർക്കും വേണ്ടത് ഈ ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടത് കുറെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളല്ല, അത് കിട്ടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഞാൻ അതിനെതിരല്ല, അതല്ല ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്. നമുക്കൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ വേണ്ട എന്ന് ആരും പറയണ്ട, ടേക്ക് ഇറ്റ്. ഒരു പ്രൊമോഷൻ കിട്ടി, ടേക്ക് ഇറ്റ്, നോ പ്രോബ്ലം. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു വീട് കിട്ടുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ദാറ്റ് ഈസ് ടെമ്പററി. അതൊക്കെ ചെറിയ കാര്യങ്ങളാ, അതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാ. ഉണ്ടെങ്കിൽ സ്തോത്രം, താങ്ക് യു ലോർഡ്, കർത്താവെ കുറച്ചുകൂടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയല്ലോ. ഒന്നും ഞാൻ പറഞ്ഞത്, പക്ഷേ അതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. പൗലോസ് സ്ട്രഗിൾ ചെയ്യുന്നത് ഓരോരുത്തരും യേശുക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ച് ആത്മാവിൽ അറിയണം, ആത്മാവിൽ അറിയണം. ഞാനിത് വായിക്കുമ്പോൾ തോന്നുന്നത്, ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കൊരു ചിന്തയുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ്, എനിക്ക് യേശു ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം എന്റെ ഉള്ളിലൊന്ന് പ്രകാശിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ഒന്നാമത് അതായിരിക്കട്ടെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള. അപ്പൊ നമ്മൾ ഓർക്കും അതന്നെ ഇപ്പൊ അറിയാനായിട്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയത്തില്ലേ എന്ന് പറയാം. യേശു ക്രിസ്തുവിനെ ആത്മാവിൽ അറിയുമ്പോൾ അത് നമ്മുടെ മുഴുവൻ ജീവിതത്തെ സ്വാധീനിക്കും, നമ്മുടെ ഇടപാടുകളെ അത് സ്വാധീനിക്കും, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കും തോറും നമ്മുടെ ബന്ധങ്ങളിലത് മാറ്റം ഉണ്ടാകും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കും തോറും നമ്മുടെ പ്രത്യാശയ്ക്ക് വ്യത്യാസം വരും. There will be a difference in our hope. പ്രത്യാശയ്ക്ക് വ്യത്യാസം വരും. എത്രത്തോളം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിലാകുന്നു, അത്രത്തോളം we will live abundant life, സമൃദ്ധമായി ജീവിക്കുന്ന. അല്ലെങ്കിലും ജീവിക്കും, ഇങ്ങനെ ഞെരിഞ്ഞും പിടിച്ചും പാട് പറഞ്ഞും ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ അതുകൊണ്ട് നമുക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജ്, പരിജ്ഞാനം, അത് ആത്മാവിൽ അകത്തേക്ക് കയറിയാൽ അത് അവരുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കും, സ്വാധീനിച്ചിരിക്കും. അതാ ലോക ചരിത്രം തന്നെ പറയുന്നത്. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യരാരൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് വലിയ നേതാക്കന്മാരൊന്നുമല്ല, ലോകത്തെ കീഴ്മേൽ മറിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അകത്ത് കയറിയവരാണ്. ലോകത്തെ മുഴുവൻ ചലഞ്ച് ചെയ്തു, ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തിയത് അവരാ, രാജാക്കന്മാരല്ല, നേതാക്കന്മാരുമല്ല, നേതാക്കന്മാരുമല്ല. വിവിധ രാജ്യങ്ങളിൽ അവരുടെ ജീവിതമാണ് ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് റവല്യൂഷൻ പോലെ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ ഉണ്ടാകാമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ലെന്ന് അറിയാമോ? ഒറ്റ റീസണേ ഉള്ളൂ, ജോൺ വെസ്ലിയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും അവരുടെ പ്രസംഗങ്ങളാണ് ഇംഗ്ലണ്ടിനെ മറ്റൊരു റവല്യൂഷനിൽ നിന്ന് രക്ഷിച്ചത്. ഓരോ കാലഘട്ടത്തിലും ഈവൻ മഹാത്മാഗാന്ധി, ഗാന്ധിജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന എല്ലാ പ്രിൻസിപ്പിൾസും എവിടെ നിന്നാ? ഗിരി പ്രഭാഷണത്തിൽ നിന്ന്, മാത്യു 5:6-7. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായില്ല, ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിൾസ് പോലും ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്, ആ പ്രിൻസിപ്പിൾസ് പോലും ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്വരങ്ങളെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് ഏറ്റവും ദ ഗ്രേറ്റസ്റ്റ് നീഡ്, നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാ. ടു നോ ക്രൈസ്റ്റ് ഇന്റിമേറ്റ്ലി, ടു നോ ക്രൈസ്റ്റ് പേഴ്സണലി, ടു നോ ക്രൈസ്റ്റ് മോർ ക്ലോസ്ലി. സ്വരങ്ങൾ, നിങ്ങളൊക്കെ ഈ ഈ ഈ പടങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാറിന്, എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു പടം കാണുമ്പോഴത്തേക്കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഒരിക്കലും ഒരാൾ അതിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി, താൻ കണ്ട ഒരു ചിത്രത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്ര ശ്രദ്ധയോടുകൂടിയാണല്ലോ ഈ ചിത്രം കണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വേറൊന്നുമല്ല, ഈ ദൂർത്തനായ ഉത്തരൻ മടങ്ങി വരുമ്പോൾ പിതാവ് ആശ്ലേഷിക്കുന്ന ഒരു ചിത്രമാണ് റംബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് വരച്ചൊരു ചിത്രം. ആ ചിത്രം അദ്ദേഹത്തെ സ്വാധീനിച്ചു. സ്വാധീനിച്ചത് മറ്റൊന്നുമല്ല, അദ്ദേഹം അതിനെ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം അതിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചപ്പോഴത്തേന് അദ്ദേഹം പറയുകയാണ്, ആദ്യം അദ്ദേഹത്തിന് തോന്നി ആ ദൂർത്ത ഉത്തരൻ ഞാനാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഭാഗങ്ങളും വിവരിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. ആ ചിത്രം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. കാരണം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ദൂർത്തപുത്രൻ മാത്രമല്ല, ആ പിതാവ് ഞാൻ തന്നെയാണ്. ആ പിതാവിന്റെ ആറ്റിറ്റ്യൂഡ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാ. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുറത്ത് മൂത്തപുത്രൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചു നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, ഈ മൂത്തപുത്രൻ ഇത് ഞാനാ, എന്റെ ഒത്തിരി സ്വഭാവങ്ങൾ ഈ മൂത്തപുത്രനിലുണ്ട്. അദ്ദേഹം ഒരു അതിനെക്കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം എഴുതി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പുസ്തകം എഴുതി. എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ഞാൻ പറഞ്ഞ ഒരു ചിത്രത്തെ നോക്കിയപ്പോൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഈ ചിത്രം, ഇതിന്റെ ഒറിജിനൽ പെയിന്റിങ് അദ്ദേഹം വേറെ ഇതിന്റെ കോപ്പിയാണ് കണ്ടത്. ഒറിജിനൽ പെയിന്റിങ് കാണാൻ റഷ്യയിൽ പോയി. റഷ്യയിൽ ചെന്ന് അവിടുത്തെ മ്യൂസിയത്തിൽ അദ്ദേഹം ഈ ചിത്രത്തിന്റെ മുൻപിൽ മണിക്കൂറുകൾ ഇരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു പിക്ചറുണ്ട്. യേശുക്രിസ്തുവിനെ അറിയുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിന്റെ മുൻപില് ഇതുപോലെയുള്ളൊരു ഇരിപ്പ് നമുക്കുണ്ടോ? ഇതുപോലൊരു ഇരിപ്പ് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ വചനവുമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ. ഞാൻ പണ്ടൊരാളുടെ കോട്ട് ചെയ്തിട്ടുണ്ട്, ഗേസിംഗ് അറ്റ് ജീസസ് ഗ്ലാൻസിംഗ് അറ്റ് പീപ്പിൾ. ഈ സ്റ്റാൻലി ജോൺസിന്റെ കോട്ടിങ്ങാ, ഗേസിംഗ് അറ്റ് ജീസസ് ഗ്ലാൻസിംഗ് അറ്റ് പീപ്പിൾ. യേശു ക്രിസ്തുവിനെ ഗേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കണം. ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം? ഗ്ലാൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജസ്റ്റ് പാസീവ് ലുക്ക് എന്ന് വേണം നമുക്ക് പറയാം. പാസീവ് ലുക്ക്. യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിയിരിക്കണം. അതിനായി തിരുവചനം തന്നിരിക്കുന്നത്. ഈ തിരുവചനം മുഴുവൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തിയിലേക്കാണ്. അതുകൊണ്ട് അവനെ നോക്കിയിരിക്കണം. ഇനി പറഞ്ഞു വന്നു നോക്കിയിരിക്കണം. റവലേഷൻ മോളിൽ നിന്ന് വരുന്നതാ. റവലേഷൻ കംസ് ഫ്രം എബവ്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന തിരുവചനത്തിൽ കർത്താവിനെ ധ്യാനിക്കണം. അത് താഴെ നിന്ന് മുകളിലേക്ക് എല്ലുന്നതാ. മെഡിറ്റേറ്റിംഗ് ഓൺ ക്രൈസ്റ്റ്. കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ അങ്ങനെ ചില കാര്യങ്ങളാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയവര് അവരെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ എടുക്കാൻ പോകുന്ന ആള് ലൂക്കോസാണ്. ലൂക്കോസ് ബൈബിളിൽ രണ്ട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. ലൂക്ക് ഫിസിഷ്യൻ, ഡോക്ടർ ലൂക്ക്. അദ്ദേഹം ഡോക്ടറായിരുന്നു ബൈ പ്രൊഫഷൻ. പക്ഷേ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനായിരുന്നു. ഏറ്റവും നല്ല ഗ്രീക്ക്, പുതിയ നിയമത്തിൽ ഏറ്റവും നല്ല ഗ്രീക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഏറ്റവും നല്ല ഗ്രീക്ക്. അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു, യഹൂദനല്ല, ഒരു വിജാതീയനായിരുന്നു. പക്ഷെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പൗലോസിന്റെ ശിഷ്യനായിരുന്നെന്നാണ്. കാരണം ഈ പുതിയ നിയമ തിരുവെഴുത്തുകള് അത് അന്ന് പല പല എഴുത്തുകൾ ഉണ്ടായിരുന്നു, പലരെഴുതി. പക്ഷെ അവസാനം അതിന്റെ കാനൻ പ്രഖ്യാപിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് അപ്പോസ്തലന്മാർ എഴുതിയായിരിക്കണം, അല്ലെ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ എഴുതിയായിരിക്കണം. അങ്ങനെയുള്ള പുസ്തകങ്ങളെ അംഗീകരിക്കുകയുള്ളായിരുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ഈ 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലേക്ക് കിട്ടിയത്. അങ്ങനെ പൗലോസിന്റെ ശിഷ്യനായിരുന്നു ലൂക്കോസ്, ഒരു വിജാതീനായ മനുഷ്യൻ. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഒന്ന് എഴുതണം. ലൂക്കോസിന്റെ സുവിശേഷം 1:1, ലൂക്ക് ചാപ്റ്റർ 1, അതിന്റെ 1 വാക്യം ഒന്ന് വായിക്കാം. 3 വരെയുള്ള 4 വാക്യം വരെ. ശ്രീമാനായ തെയോഫിലോസ്, ലൂക്ക് ചാപ്റ്റർ 1:1-4. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നൊന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചാണ് എനിക്കും തോന്നിയിരിക്കുന്നു. ആ കണ്ടോ എന്താ കാര്യങ്ങളാ. 1, ഇൻവെസ്റ്റിഗേറ്റഡ് എവരിത്തിങ് കെയർഫുള്ളി ഫ്രം ദ ബിഗിനിങ് and write it out for you in consecutive order. Undo aarku vendi ezhuthiyathu ezhuthiyaala recipient aarana Theophilus otte aarku vendi ezhuthiyathu oraalku vendi itte Lucas ezhuthiyappol parishuddhaatmaavu അത് തിരുവെഴുത്തുകളോട് ചേർത്ത് വെച്ചു. സൗരങ്ങളെ, മുഴുവലോകത്തോടും പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരാളോട് പ്രസംഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ ഇന്ത്യ മുഴുവൻ രക്ഷിക്കപ്പെടണം, വേണ്ട, അയലോക്കത്തുള്ള ഒരാള്, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ബഹടന കർത്താവ് അതിനെ എന്ത് ചെയ്യുന്നത്? അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ടൊരു ബേഡൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ ബേഡൻ വർദ്ധിപ്പിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. തെയോഫിലോസ് എന്ന് പറഞ്ഞ ഒരു റോമൻ എനിക്ക് തോന്നുന്നത് പടയാളിയല്ല, അദ്ദേഹം ഒരു റോമൻ സൈന്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് തെയോഫിലോസ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ലൂക്കോസ് എഴുതുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു 10,000 സുവിശേഷം പറയാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ഒരുങ്ങുന്നത്? നമ്മൾ നോട്ട് കുറിക്കുന്നു, നമ്മൾ റെഫർ ചെയ്യുന്നു, നമ്മള് ഡിക്ഷണറി നോക്കുന്നു, നമ്മൾ ഭയങ്കര ചിന്തിക്കുന്നു. ഒരാളോട് സുവിശേഷം പറയാൻ പോകുന്ന ആൾ എങ്ങനെ ആയിരിക്കും പോകുന്നത്? അതെ, പക്ഷെ ഇവിടെ ഒരാൾക്ക് വേണ്ടി എഴുതാനായിട്ട് ഈ മനുഷ്യൻ ചെയ്തെന്താണെന്നറിയാമോ? ആദ്യം മുതൽ സകലവും പരിശോധിച്ചു. ഹി ഇൻവെസ്റ്റിഗേറ്റഡ് എവരിത്തിങ്. അദ്ദേഹം സകലവും പരിശോധിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അദ്ദേഹം ഒത്തിരി ഇന്റർവ്യൂ നടത്തിയെന്ന് ഞാൻ ചിന്തിക്കുന്നേ. ഒത്തിരി ഇന്റർവ്യൂസ് നടത്തി, കാരണം മറ്റു സുവിശേഷങ്ങൾ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. പ്രത്യേകിച്ചും ഏത് കാര്യം എന്നറിയാമോ? സക്കറിയാവിന്റെ കാര്യം, മറിയത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന ആ കാലഘട്ടങ്ങളിൽ മറിയത്തിന്റെ സ്തോത്രഗീതം, സക്കറിയാവിന്റെ പ്രവചന ശബ്ദം, ഇതെല്ലാം നമ്മൾ വേറെ മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നില്ല. കാരണം എന്താ? തെയോഫിലോസിന് എഴുത്തെഴുതാൻ തീരുമാനിച്ചപ്പോൾ പുള്ളിക്കാരൻ അന്നേരം മുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യ, സൂക്ഷ്മമായി അന്വേഷിക്കുക. അത് മാത്രമല്ല, കൺസിക്യൂട്ടീവ് ഓർഡർ, കൃത്യമായ ഒരു അർത്ഥത്തിൽ കൃത്യമായിട്ടൊരു ഓർഡറിലത് എഴുതണം. ഇതൊരാഗ്രഹമല്ലേ? അന്ന് മേരി ജീവിച്ചിരിപ്പുണ്ടോ എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ. ഒന്നില്ലെങ്കിൽ മേരിയോട് ഡയറക്റ്റ് പോയി ഇന്റർവ്യൂ ചെയ്ത് കാണും, അല്ലെങ്കിൽ മേരി കൂടെ യോഹന്നാൻ ഇന്റർവ്യൂ ചെയ്താണ് യോഹന്നാനെ ആ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേ. അതിനോട് ആരോടാ ചോദിച്ചത് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു ഇന്റർവ്യൂ നടക്കാതെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ്. മറ്റ് സുവിശേഷന്മാരാരും എഴുതിയിട്ടില്ല ഇത്. ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ പറയട്ടെ സോരങ്ങളെ, തിരുവചനത്തില് നമ്മൾ സൂക്ഷ്മമായ ഒരു പരിശോധന ആവശ്യമാണ്. നമ്മൾ വളരെ കാഷ്വൽ റീഡിംഗ് ആ, ചുമ്മാ എടുത്തിട്ടൊന്ന് തുറന്ന് പൊട്ടിച്ച് വായിച്ച് പൊട്ടിപ്പോറിയസ്ലി ഒരു വിജാതീനായ മനുഷ്യൻ, കാരണം തന്റെ കർത്താവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് വെറുതെ അറിഞ്ഞാൽ പോരാ, അവനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ. ഈ മത്തായി എഴുതിയപ്പോ എന്താ? മത്തായുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? മത്തായി ആരായിരുന്നു അറിയാവോ? ചുങ്കക്കാരനാണ്. മത്തായി എഴുതിയപ്പോ മത്തായുടെ എഴുത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ ഇപ്രകാരം തിരുവെഴുത്തുകൾ പൂർത്തിയാകുവാനായിട്ട് ഇപ്രകാരം സംഭവിച്ചു എന്ന് എഴുതിയ മത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ കോട്ടിങ്സ് മുഴുവൻ മത്തായി എടുത്തോണ്ട് വരികയാണ്. ഞാൻ അത് എത്രത്തോളം മത്തായി പഴയ നിയമ കോട്ടിങ് വായിച്ചു കാണണം. ചില കോട്ടിങ് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തതിലുള്ള കോട്ടിങ്ങുകളുണ്ട്. നസ്രത്തിൽ വന്ന് താമസിച്ചു, അതുകൊണ്ട് നസ്രായൻ എന്ന് വിളിക്കപ്പെടും. ഒത്തിരി പഴയ നിയമ കോട്ടിങ് എടുത്തിട്ട് മത്തായി എഴുതുക. കാരണം എന്നറിയാമോ? തങ്ങളുടെ കർത്താവിനെ കുറിച്ച് അവരുടെ ആഗ്രഹം അതായിരുന്നു, അവരുടെ വാഞ്ചി അതായിരുന്നു. യേശു കർത്താവിനെ കുറിച്ച് വെറുതെ ഒന്ന് കണ്ടുപോകാൻ വേണ്ടി അല്ല, വല്ലപ്പോഴും പ്രാർത്ഥിച്ചൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല, സൂക്ഷ്മമായി അവർക്കറിയണം ആരായത്. റെംബ്രാൻഡിന്റെ ചിത്രം കണ്ട് മാനസാന്തരപ്പെട്ട മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ച്. കാരണം മറ്റൊന്നുമല്ല, റഷ്യയിലേക്ക് അദ്ദേഹം കടന്നുപോയി, അവിടുത്തെ മ്യൂസിയത്തിൽ പോയി അദ്ദേഹം ആ ചിത്രത്തിന്റെ മുൻപിലിരുന്ന് അദ്ദേഹം പറയണം 4-5 മണിക്കൂർ പല ലൈറ്റിന്റെ വൈകുന്നേരമായപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് പ്രകാശം വരുന്നു, ഞാൻ കസേര മാറ്റി അപ്പുറത്തേക്കിട്ട് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടു. അദ്ദേഹം എഴുതി വെക്കുക. ഞാൻ പറയട്ടെ, വചനം പറയുകയാണ്, നമ്മുടെ അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. കൺസിഡർ ജീസസ് ദി അപ്പോസ്റ്റൽ ആൻഡ് ദി ഹൈ പ്രീസ്റ്റ്. This is very, very, very important. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അതാ, നിങ്ങളെ കുറിച്ചുമുള്ള എന്റെ താല്പര്യവും അത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം. Growing in the knowledge of Christ. അതിന് വേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷനാ, നമ്മുടെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും ഉള്ള ഒരു വായനയാ. ഒന്നുകൂടെ ആ കാര്യങ്ങളിൽ കൊളോസ്യ ലേഖനത്തിൽ ഞാനിപ്പോൾ അതാ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളോസ്യ ലേഖനത്തിൽ കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നേ? എഫേസ്യ ലേഖനത്തിൽ കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നേ? ഞാൻ പറയാം, അത് നിങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കും. രണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ ആ കടലിന്റെ അടിത്തട്ട് പോലെ നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കും, നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. കാരണം സൃഷ്ടിയുടെ മകുടം, സൃഷ്ടിയുടെ എല്ലാം എല്ലാം അവനാ. അവന് വേണ്ടിയിട്ടാ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൊളോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ പറഞ്ഞു, ഹീ ഈസ് ദ ലൈഫ്. യേശു പറഞ്ഞു, യേശുവിന്റെ ഒരു ക്ലെയിം എടുത്തിട്ട് യേശു പറയാണ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. യേശു പറഞ്ഞു, ഐ ആം ദ ലൈഫ്, ഞാൻ തന്നെ ജീവനാകുന്നു. പക്ഷെ കൊളോസ് ലേഖനത്തിലേക്ക് വന്നപ്പോ പൗലോസ് പറഞ്ഞതറിയാമോ, നമ്മുടെ ജീവനായ ക്രിസ്തു, അവൻ ദി ലൈഫ് ആണെങ്കിൽ അവനിപ്പോൾ എന്റെ ലൈഫ്, മൈ ലൈഫ്, അവർ ലൈഫ്, നമ്മുടെ ജീവനായ ക്രിസ്തു. അവനിൽ ജീവനുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ ഒന്ന് നമ്മൾ വായിക്കുന്നത്. അവനിൽ ജീവനുണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ഹീ ഈസ് ദ ലൈഫ്. അവനാണ് ജീവൻ, അവനിൽ ജീവനുണ്ട്. വേറെ ഒരിടത്തും ജീവനില്ല, ബാക്കിയെല്ലായിടത്തും മരണം മാത്രമേ ഉള്ളൂ. ജീവൻ ക്രിസ്തുവിൽ മാത്രമാ. അവന്റെ കർത്താവ് പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ. ജീവൻ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, ക്രിസ്തുവിൽ മാത്രം, ബാക്കി എല്ലായിടത്തും മരണമാ. Either you are in Christ or you are out of Christ. രണ്ടേ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, മൂന്നാമതൊന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വെളിയിൽ. ക്രിസ്തുവിലാണെങ്കിൽ അവിടെ ജീവൻ വ്യാപരിക്കുക, ക്രിസ്തുവിന് വെളിയിൽ മരണം വ്യാപരിക്കുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പൗലോസ് പറയുന്നത്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ. പൗലോസ് പറയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു, ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ്, അവർ ലൈഫ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിനെ നമ്മൾ കാണും ഇപ്പോൾ കണ്ടതുപോലെയല്ല, അതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്റെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുക. പഴയ നിയമ തിരുവെഴുത്തുകൾ മുഴുവൻ പോയിന്റ് ഒറ്റ കാര്യത്തിലേക്കാണ്, എന്തിലേക്കാ? ക്രിസ്തുവിലേക്കാണ്. ചരിത്രമാണ് നമ്മൾ വായിക്കുന്നേ, പക്ഷെ ഈ ചരിത്രത്തിനകത്ത് ക്രിസ്തുവാ. ക്രിസ്തുവിനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഴയ നിയമ പുസ്തകം വെറുമൊരു ഹിസ്റ്ററി ബുക്ക് മാത്രമായി പോവും. ബി കെയർഫുൾ. ക്രിസ്തുവിനെ മിസ് ചെയ്യുകയാണെങ്കിൽ പഴയ നിയമ പുസ്തകം നിങ്ങൾക്ക് വേറെ ഒരു ചരിത്ര പുസ്തകമായി മാറിപ്പോവും. കാരണം പഴയ നിയമം മുഴുവൻ ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്, ക്രിസ്തു. അതുകൊണ്ടാണ് പൗലോസ് ആത്മാവിൽ പറഞ്ഞത്, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ആരായിരുന്നു? എടാ, ഒരു പാറ കണ്ടപ്പോഴത്തേന് പൗലോസ് പറയാണ്, അത് ക്രിസ്തുവാണ്. കാരണം എന്താ? ക്രിസ്തുവിനെ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു. അതെന്താ? പഴയ നിയമത്തില് അവരെ അനുഗമിച്ച പാറ, അവര് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു പാറയിൽ വെച്ച് എന്ത് ചെയ്തു? അവർക്ക് വെള്ളം ലഭിച്ചു. പൗലോസ് പറയാണ്, അത് ക്രിസ്തുവാണ്. ഇങ്ങനെ വേണം ദൈവനെ വായിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചരിത്രം വായിച്ച് കടന്നു പോകും, ചരിത്രത്തിനകത്ത് ഒന്നും കിട്ടത്തില്ല, മിസ്സായി പോകും. എന്നാൽ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോവും. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് അതാ ഞാൻ പറഞ്ഞു വന്നത്. ലൂക്കോസ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവസാനം മറ്റ് സുവിശേഷങ്ങളില്ലാത്ത ഒരു ഭാഗം ലൂക്കോസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഏതാ? ലൂക്കോസ് 24 ഒരു പ്രത്യേകമായ ഒരു ഭാഗം. അതുകൊണ്ടാണ് ലൂക്കോസ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ലൂക്ക് ചാപ്റ്റർ 24 ഏതാണെന്ന് അറിയാമോ? യെരുശലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര്, അതിന്റെ 27 വാക്യം. ലൂക്ക് 24:27.
മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
ആ, ശ്രദ്ധിച്ചേ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ കർത്താവ് എന്താ ചെയ്തേ? കർത്താവ് കുറെ ചരിത്രം പറയല്ലായിരുന്നു, മറിച്ച് ചരിത്രത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ആരാണെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എവിടെയാ? കാരണം അവർക്ക് പഴയ തിരുവെഴുത്തേ ഉള്ളൂ, 39 പുസ്തകങ്ങളെ ഉള്ളവർക്ക്. അതിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും തന്നെ കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതിന്റെ 32 വാക്യം, verse 32,
അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ?
ശ്രദ്ധിച്ച്, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കുന്നത്. അല്ലാതെ ഹിസ്റ്ററി വായിച്ചാൽ മരച്ചിരിക്കുകയുള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് കർത്താവിനെ ഇവർക്ക് മനസ്സിലായില്ല, പക്ഷെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. മോശ തുടങ്ങി, മോശ പറഞ്ഞു, എന്താ പറഞ്ഞ മോശ? എന്നെ പോലെ പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും, സകല കാര്യത്തിൽ നിങ്ങൾ അവനെ അനുസരിക്കണം, അവന്റെ വാക്ക് കേൾക്കാത്തവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം. ആവർത്തന പുസ്തകം, സകല പ്രവാചകന്മാരിൽ നിന്നും. സൗരങ്ങൾ, ഈ പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായിരുന്ന വെളിപ്പാട് എന്താണ്? എന്താ വെളിപ്പാട്? അവർ ഭാവിയെ കുറിച്ച് പറഞ്ഞു, ഞാനത് പറഞ്ഞായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി അവർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. പത്രോസ് പറയാണ്, അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. ശ്രദ്ധിച്ചേ വാക്കുകൾ, ശ്രദ്ധിച്ചേ. പത്രോസ് പറയ, അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിനെ വരേണ്ടെന്ന മഹത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഒരൊറ്റ കാര്യത്തിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്ത്, ആരിലേക്കാണ്?
ക്രിസ്തു.
പ്രവാചകന്മാരായിട്ട് നമ്മൾ സാധാരണ ഗണിക്കാത്ത ഒരാളുണ്ടായിരുന്നറിയാമോ? ഹാനോക്ക്, ഇനോക്ക്. ഈ ഹാനോക്ക് കർത്താവിന്റെ കൂടെ നടന്നപ്പോഴും ഹാനോക്കിനും കിട്ടി വെളിപ്പാട്. ഹാനോക്കും പ്രവചിച്ചു തിരുവചനം പറയുക. അതും കൂടെ എടുത്തു യൂദയുടെ ലേഖനം, ഒരു അധ്യായമേ ഉള്ളൂ, അതിന്റെ 14 വാക്യം, verse 14, ജൂഡ് verse 14,
ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠുരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു.
പ്രവചിച്ചു കണ്ടോ ഹാനോക്ക്. ഹാനോക്ക് ആരായിരുന്നു? പ്രവാചകനായിരുന്നു. എങ്ങനെ പ്രവാചകനാകുന്ന ഒരാള്? മറ്റു കാര്യമുള്ളൂ, ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴാണ് പ്രവാചകനാകുന്നേ. ദൈവ സന്നിധിയിൽ കയറി നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്, അവനാണ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത്, അവനാണ് പ്രവാചകൻ. ഹാനോക്ക് പ്രവചിച്ചു. നാലു ചോദിക്കേ, എന്താണ് പ്രവചിച്ചത്? 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവിത വരുന്നു. ഞാൻ പറഞ്ഞത്, ഈ പ്രവാചകന്മാർ മുഴുവൻ പ്രവചിച്ചത് ഒരൊറ്റ പോയിന്റിലേക്കാ, ക്രിസ്തു. ക്രിസ്തു, ഡോണ്ട് മിസ് ദാറ്റ്. അത് മിസ് ചെയ്താൽ നമുക്കെല്ലാം മിസ് ചെയ്തു. ഇനി വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 44 വാക്യം, തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുക. Luke 24:44,
പിന്നെ അവർ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലെ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു.
കണ്ടോ, ശ്രദ്ധിച്ചേ, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാക്ക്. കണ്ടോ, ഇപ്പൊ എന്താ പറഞ്ഞ കൂടെ ഇരുന്നപ്പം? മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും നിവൃത്തിയാകണം എന്ന് പറഞ്ഞ് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോഴാണ് തിരുവെഴുത്തുകൾ മനസ്സിലായത്. The whole Old Testament pointing towards Jesus. യേശുവിനെക്കാണ് അത് മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പഴയ നിയമം വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. പക്ഷെ യേശു എന്ത് ചെയ്യാൻ പാടില്ല? മിസ്സാകാനായിട്ട് പാടില്ല, മിസ്സാകാൻ പാടില്ല. അത് മിസ്സായാൽ പ്രധാനപ്പെട്ട കാര്യം മിസ്സായി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം 45 വാക്യം. ഫിലിപ്പോസ് നഥാനിയലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫിലിപ്പോസ് നഥാനിയലിനോട് പറഞ്ഞു 145.
ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറീത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു.
ഫിലിപ്പോസ്, കർത്താവ് ഫിലിപ്പോസിനെ കണ്ടിട്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, 43 വാക്യം. ഫിലിപ്പോസിനെ കണ്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് നഥാനിയലിനെ കണ്ട ഒറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാവോ? മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തി. ആരാത്? നസ്രേനായ യേശു. എപ്പോഴും ഇത്ര പെട്ടെന്ന് വെളിപ്പാട് കിട്ടിയേ? എത്ര സമയം ഉള്ള ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫിലിപ്പോസ് എന്നെ കണ്ടു, എനിക്ക് അനുഗമിക്കാന്ന് പറഞ്ഞു. പിന്നെ ഉടനെ നമ്മൾ കാണുന്നത് നഥാനിയലിനെ കാണുന്നതാണ്. ഇതിന്റെ ഇടയിൽ ഫിലിപ്പോസിന് ഒരു കാര്യം മനസ്സിലായി, മോശയും ന്യായപ്രമാണത്തിലെ പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്ന ആരാ? ഇയാളാ. ആരാ? നസ്രേനായ യേശു. നസ്രേനായ യേശു. The whole Old Testament is pointing towards Christ. വീണ്ടും വായിച്ചു യോഹന്നാന്റെ സുവിശേഷം തന്നെ 5 അതിന്റെ 39 വാക്യം. 539.
നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല.
കണ്ടോ, ശ്രദ്ധിച്ചേ. ഈ പരീശന്മാരും മറ്റ് യഹൂദന്മാരായ ആൾക്കാർ അവരോട് കർത്താവ് പറയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു. എല്ലാരും പഠിത്തു ബൈബിള് എല്ലായിടത്തും എഴുതിയും വെച്ചിട്ടുണ്ട്. അവരെങ്ങനെയാണ്? അവരുടെ വസ്ത്രത്തിന്റെ ആ തൊങ്ങലിൽ പോലും അവരെന്ത് ചെയ്യുമായിരുന്നു? വചനം എഴുതി വെക്കുമായിരുന്നു. മൊത്തം വചനമാ. അവരുടെ കാണത്തക്ക വണ്ണം അവരുടെ ഭവനങ്ങളിൽ എഴുതി വെക്കുമായിരുന്നു. കഥ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ശോധന ചെയ്യുന്നുണ്ട്. യു സെർച്ച് ദ സ്ക്രിപ്ചേഴ്സ്. കാരണം നിങ്ങൾക്കറിയാം ഇറ്റേണൽ ലൈഫ് അതിലാ ഉള്ളത്. പക്ഷേ അവയെല്ലാം എനിക്ക് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്തുകൾ മുഴുവൻ ഒറ്റ കാര്യത്തിലേക്കാ സാക്ഷ്യം പറഞ്ഞത്. എന്തിലേക്കാണ്? ക്രിസ്തുവിലേക്കാ. പക്ഷെ എനിക്ക് കർത്താവ് പറയാണ്, ആ തിരുവെഴുത്തിന്റെ മുഴുവൻ വെളിപ്പാടും ദേഹരൂപമായി നിങ്ങളുടെ മുമ്പിൽ ഇതാ നിൽക്കുന്നു, പക്ഷേ എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നമുക്കും ഇതേ കാര്യം സംഭവിക്കാം. ഞാൻ എവിടെ പണ്ട് വായിച്ചിട്ടുണ്ട്, ഈ വീടിന്റെ പുറത്തൊക്കെ സാറിനെ വാതിൽ എഴുതി വെക്കും, യേശു ഈ ഭവനത്തിന്റെ നായകൻ നാഥൻ എന്നൊക്കെ എഴുതി വെക്കും. ഒരാൾ ഒരു ഒരു തമാശ രൂപേണ പറഞ്ഞു, വാതിലടച്ചു കഴിയുമ്പോൾ യേശു വെളിയില് പിന്നെ നായകൻ അകത്തിരിക്കുന്ന അച്ചായനാണ്. ഞാൻ ചോദിക്കട്ടെ, യേശു നമ്മുടെ മുഴുവൻ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നാഥനേശു ആണോ? നമ്മുടെ ബന്ധങ്ങളിൽ നാഥനേശു ആണോ? ജീവൻ പ്രാപിക്കാൻ മറ്റൊരു വഴിയുമില്ല. ജീവൻ പ്രാപിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, രണ്ടാമതൊരു വഴിയില്ല കേട്ടോ. There is only one way. യേശു പറഞ്ഞു, I am the way, I am the truth, I am the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രണ്ടാമതൊരു വഴിയില്ല. പക്ഷേ ആ വെളിപ്പെട്ട കർത്താവിനെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവര് പറഞ്ഞു, ഇതാരേത്? ഇതാ ജോസഫ്, തച്ചന്റെ മകനല്ലേ? ഇത് ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലേ? അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ആത്മാവിൽ യോഹന്നാൻ സ്നാപകന് വെളിപ്പെട്ടു, ആത്മാവിൽ പത്രോസിന് വെളിപ്പെട്ടു, അന്ത്രോസിന് മനസ്സിലായി, യോഹന്നാന് മനസ്സിലായി, ഫിലിപ്പോസിന് മനസ്സിലായി, അവിടെയുള്ള വിവരമില്ലാത്ത സാധാരണക്കാർക്ക് ആത്മാവിലത് മനസ്സിലായി. യോഹന്നൻ 1 നമ്മൾ അത് കാണുന്നുണ്ട്. യോഹന്നന്റെ സുവിശേഷം 1 46 വാക്യം.
നഥാനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥാനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥാനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു.
ആ കണ്ടോ, ശ്രദ്ധിച്ചേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നഥനിയേൽ, ഈ നഥനിയേൽ ഈ നസ്രത്തുകാരെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നഥനിയേലിന്റെ മനസ്സിലൊരു മുൻവിധി വന്നു. നസ്രത്തി എന്ന് പറയുന്ന നന്മയും വരുമോ? ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാനായിട്ട് ഇവിടെ പറ്റിയൊരു സ്ഥലം ഏതാ ഉള്ളേ? ബോംബെയിലെ ധാരാവി തെരുവുകളിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രത്തിൽ പോക്ക് സ്ഥലമാണ്. ഇത് ബി ജെ പിക്കാരൊരു പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, എട്ടാം മൈലിൽ നിന്നപ്പോഴത്തേന്. മറ്റേ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രസംഗിക്കുന്നത്, എന്നിട്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അവർക്കൊരു ഗുണവും ഇല്ലെന്ന് പറയാനായിട്ട് അവർ അവസാനം പറഞ്ഞ വാക്യം വരുന്നതാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇത് ഒരു സാറിന്റെ ഫ്രൈസ് ആണ്, ഒരു ഒരു കോമൺ ഫ്രൈസ് ആണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നസ്രത്തിൽ നിന്ന്. പക്ഷേ അവനെ കണ്ടിട്ട് യേശുവിന് അവന് മനസ്സിലായി. യേശു പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൻ. കവടമില്ല, ആത്മാർത്ഥമാണ് ചോദിച്ചേ, തട്ടിപ്പരിപാടിയൊന്നുമില്ല. ഫിലിപ്പോസ് ചെന്നെ എങ്ങനെ അറിയും? നഥനിയേൽ ചെന്നെ എങ്ങനെ അറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. എന്താ ഇനി അത്തിയുടെ കീഴിലിരുന്നത്? ഭക്തന്മാരെ യഹൂദന്മാര് മിശിഹായുടെ വരവിന് വേണ്ടി അത്തിയുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആരൊക്കെ ആ മിശിഹായെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവർക്കെല്ലാം കർത്താവ് വെളിപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് എടുക്കാം, അതിന്റെ ആറാം അധ്യായം 45-ാം വാക്യം. 6:45,
എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരുമാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോടും കേട്ടു പഠിച്ചവൻ എല്ലാം എന്റെ അടുക്കൽ വരും.
ആ ശ്രദ്ധിച്ചേ, പിതാവിനോട് കേട്ടു പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. എവരി വൺ ഹു ഹാസ് ഹേർഡ് ആൻഡ് ലേൺ ഫ്രം ദി ഫാദർ കംസ് ടു മീ എന്ന് പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം, ഒത്തിരി ആൾക്കാരവിടെ റിച്വലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു, ഒത്തിരി പരീശന്മാര്. അവര് ഞായറാഴ്ച അല്ല, ശനിയാഴ്ചയാണ് അവരുടെ ശബ്ബത്ത്. ശബ്ബത്തിൽ സിനഗോഗി വരുന്നു, പരിപാടിയുണ്ട്, കാര്യപരിപാടിയുണ്ട്, അതെല്ലാം കേൾക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, പോകുന്നു. പക്ഷെ മിശിഹ വന്നപ്പം മനസ്സിലായില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഹെരോദോസിന്റെ കൊട്ടാരത്തില് പ്രധാന ശാസ്ത്രി പ്രധാന പുരോഹിതന്മാരെയും ശാസ്ത്രികളെയും വിളിച്ചു, വചനം കൃത്യം പറഞ്ഞു, മിശിഹ ബേത്ലഹേമിൽ നിന്നാ വരുന്നത്. പക്ഷെ പോയി അന്വേഷിക്കാനായിട്ട് മനസ്സ് വെച്ചില്ല. പക്ഷേ ഇതിന്റെ അകത്ത് ചിലര് അവര് റിച്വലിസ്റ്റിക് അല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. അതാ യേശു പറഞ്ഞത്, പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചവൻ, പിതാവിനെ കേൾക്കാൻ ആഗ്രഹിച്ചവൻ, ദൈവത്തിന് വേണ്ടി ദാഹിച്ചവൻ. അങ്ങനെ ഒത്തിരി പേരോടുണ്ടെന്നേ, അവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, അവൻ എന്റെ അടുക്കൽ വരും. ആ കൂടെ ഒരാളാ മദനിയേൽ. അവൻ അത്തിയുടെ കീഴിൽ ഇരുന്ന് എന്തിനുവേണ്ടിയാണെന്നറിയാമോ? ദൈവത്തെ കേൾക്കാൻ, ദൈവത്തെ കേൾക്കാൻ. സ്വരങ്ങളെ, ഒത്തിരി വലിയ അറിവുകളൊന്നും ഇല്ലെങ്കിലും ഒരു നിഷ്കളങ്ക മനസ്സിൽ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിരിക്കും. അറിവുകളല്ല ഞാൻ പറഞ്ഞത്, ഹൃദയത്തിന്റെ പരമാർത്ഥതയാ പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി അറിവുകളൊന്നും വേണോ? നിർബന്ധമില്ല. ഒരു ഹൃദയപരമാർത്ഥതയുണ്ടോ? യേശു പറഞ്ഞു, ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുൻപേ, നീ അത്തിയടിയിലിരിക്കും മുമ്പേ, അത്തിയടകിയിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ കണ്ടു. ഞാൻ പറഞ്ഞത് ഞാൻ തുടങ്ങി വെച്ചത് ഇവിടെയാണ്. സ്വരങ്ങളെ, ലൂക്കോസ് എന്ത് ചെയ്യുന്ന അറിയാമോ? ലൂക്കോസ് എന്ത് ചെയ്തു? സെർച്ച് ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. കാരണം കർത്താവിനെ കണ്ടുമുട്ടിയപ്പം അവന്റെ ആഗ്രഹം അതാ, എന്റെ കർത്താവിനെ കൂടുതൽ അറിയണം, കൂടുതൽ അറിയണം. ഇനി അടുത്ത ഒരാളെ ഞാൻ ചൂണ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്റെ സമയത്തിന്റെ ആ പരിധിക്കുള്ളിൽ. രണ്ടാമത്തെ ആള് യോഹന്നാനാണ്. യോഹന്നാൻ എന്തായിരുന്നു യോഹന്നാന്റെ പ്രത്യേകത? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, യോഹന്നാൻ 1. അതിന്റെ 14-ാം വാക്യം, 1:14, John 1:14.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനവന്റെ തേജസ്സായി കണ്ടു.
യോഹന്നാൻ പറയുകയാണ്, എന്താണ്? ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. എങ്ങനെ തേജസ് കണ്ടത്? പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. സ്വരങ്ങളെ നിങ്ങളത് ഓർക്കണം. ഇത് നമുക്ക് പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. യോഹന്നാന്റെ കാലഘട്ടത്തിൽ സാധാരണ 30 വയസ്സുള്ള ഒരു ആശാരി പയ്യനെ കണ്ടിട്ട് അത് പിതാവിന്റെ ഏകജാതനാണെന്നും തേജസ് ഉള്ളവനാണെന്നും വിശ്വസിക്കണമെങ്കിൽ അതത്ര ഈസിയല്ല. അത് ഞാൻ പറഞ്ഞത് ഈ വെളിപ്പാടിലാണ് ഈ വിശ്വാസം ഉണ്ടാകുന്നത്. ആ വിശ്വാസം വർദ്ധിച്ചു വരുന്നത് വെളിപ്പാടിലാണ്. ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വെളിപ്പാട് കിട്ടി. എന്ത് വെളിപ്പാടാ? യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശു ലോകരക്ഷകനാണ്, യേശു എന്റെ രക്ഷകനാണെന്ന് നിങ്ങൾക്ക് ആത്മാവിൽ വെളിപ്പെട്ടുകൊണ്ടാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ. അല്ലെ, ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ആശാരി ചെറുക്കനെ നോക്കിയിട്ട്, 30 വയസ്സുള്ള ഒരു ആശാരി ചെറുക്കൻ. ആരൊക്കെയുണ്ട്? ജോസഫ് ഉണ്ട്, മേരി ഉണ്ട്, അപ്പനും അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, 2 സഹോദരിമാരുണ്ട്, സഹോദരന്മാർ 3-4 പേരുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇത് സാക്ഷാൽ സ്വർഗത്തിൽ നിറങ്ങി വന്നവനാണ്, ദൈവത്തിന്റെ പൊന്നോമന പുത്രനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അതെ ഞാൻ പറഞ്ഞ വെളിപ്പാടുണ്ടെങ്കിലേ പറ്റുള്ളൂ. മാനുഷിക ബുദ്ധി കൊണ്ട് ഇംപോസിബിൾ. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. എന്താ തേജസ്? പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. പിന്നെ താഴേക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുരുക്കം ചില സംഭവങ്ങൾ എടുത്തിട്ട് യോഹന്നാൻ എന്ത് ചെയ്തത്? യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയത്. അവരുടെ വ്യത്യസ്തത നിങ്ങൾ കണ്ടോ? ലൂക്കോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, എല്ലാം തറലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. മത്തായിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, പഴയ നിയമം മുഴുവൻ എന്ത് ചെയ്തു? അതിന്റെ അകത്തു നിന്നുള്ള റെഫറൻസുകൾ എടുത്തിട്ട് യേശു മിശിഹയാണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ യോഹന്നാൻ എല്ലാ സംഭവങ്ങളൊന്നും എടുത്തിട്ടേ ഇല്ല, വളരെ കുറച്ച് സംഭവങ്ങൾ. പക്ഷെ ആ സംഭവങ്ങളിലൂടെ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുക. എങ്ങനെ ഈ വെളിപ്പാട് കിട്ടിയത്? ഈ തേജസ് മനസ്സിലായത്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം, 13-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം.
യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാറുവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത്, ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന് നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം കണ്ടപ്പോ
പറയണം, അത്താഴത്തിൽ എന്ത് ചെയ്തു? യോഹന്നാൻ യേശുവിന്റെ അടുത്തോട്ടിരുന്നു, മാറുവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ പറയണം, നെഞ്ചോട് ചാഞ്ഞു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒരു ചാരിച്ച ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ചെല്ലു കണ്ടിട്ടില്ലേ, വിത്തിയ ചാരിയെ നിൽക്കുള്ളൂ. ചില ആൾക്കാരെ ചാരി നിൽക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില നേരെ നിൽക്കുന്നില്ല, ഒരു കാല് എടുത്ത് മടക്കി, ഒരു കാല് നേരെ കുത്തി, അവരൊക്കെ ചാഞ്ഞു നിൽക്കുക. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ചില പിള്ളേരെ കുറിച്ചൊക്കെ പറയും, എടാ നീ അപ്പനോട് അങ്ങ് ചാഞ്ഞു നിൽക്കുകയാണല്ലോ, എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോടാ. നമ്മൾ പറയത്തില്ലേ, യോഹന്നാന്റെ പ്രത്യേകത യേശുവിന്റെ മാറോട് ചാഞ്ഞിരുന്നു. ഈ ഒരു സംഭവം മാത്രം ഞാൻ എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഐ തിങ്ക് യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ എഴുതാൻ കാരണം, യേശുവിനെ കണ്ട നാൾ മുതൽ യേശുവിനോട് ചാഞ്ഞ് ഒരു ചാരിച്ച യോഹന്നാനുണ്ട്. യേശുവിനെ അറിയാൻ, യേശുവിനോടൊന്ന് ചേർന്ന്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ആ സുവിശേഷം വായിക്കുമ്പം യേശു കർത്താവിന്റെ മഹത്വം നമുക്ക് അതുപോലെ കാണാൻ പറ്റും അതിൻ്റെ അകത്ത്. കാരണം എന്താ? മറ്റൊന്നുമല്ല, ഈ ചാരിയിരിപ്പ, ഈ ചാരിയിരിപ്പ. സ്വരങ്ങൾ അങ്ങനെയാണെങ്കിൽ യേശുവിനെ ആത്മാവിലെന്ന ആഴത്തിൽ അറിയാൻ, അവന്റെ മഹത്വം ഒന്ന് കാണാൻ, അവിടുത്തെ തേജസ് ഒന്ന് കാണാൻ ഈ ഒരു ചാരിയിരിപ്പ് ആവശ്യമാണ് എന്ന് പറഞ്ഞേ. ഈ ഒരു ചാരിയിരിപ്പ് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്കിപ്പോ ചേരാൻ പറ്റുന്നത്? ഫിസിക്കലി യേശു ഇവിടെ ഇല്ല, പക്ഷേ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് നടക്കാൻ പറ്റും. വി കൻ വാക്ക്. അത് കൊളോസ് ലേഖനത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. കൊളോസ് ലേഖനം, കൊളോസ് ലേഖനത്തിന്റെ അതിന്റെ 2-ാം അധ്യായം, കൊളോസ്യൻസ് 2:6-7, 6-7 വാക്യങ്ങൾ.
ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വീരുപ്പിൻ.
As you have received Christ Jesus the Lord, So walk in him. The first step is received Jesus Christ. Yeshu Christuvine swigirichu. Aadhitha step is received Jesus Christ. Adutha endanu? Walk in him. Avanil nadakkuveen. ഈ നടപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഡെയിലി ലൈഫ് ആ സൂചിപ്പിക്കുന്നത്. വോക്ക് എന്ന വചനത്തിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ കാണുമ്പോൾ ഓർത്താൽ മതി, എന്താണ്? ഡെയിലി ലൈഫ്. ഇപ്പൊ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കില് അവനിൽ നടക്കണം, വോക്ക് ഇൻ ഹിം, അവന്റെ കൂടെ നടക്കണം. അടുത്തത്, ഹാവിംഗ് ബീൻ ഫേംലി റൂട്ടഡ് ആൻഡ് നൗ ബീങ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം, കണ്ടോ, അവനിൽ വേരൂന്നി ആത്മീയ വർദ്ധന പ്രാപിച്ച് അവനിൽ വേരൂന്നണം, ഉണ്ടോ? സോറി, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു വാചകങ്ങൾ ഒത്തിരി നമുക്ക് ഇതിന്റെ ലേഖനങ്ങളിൽ കാണാൻ പറ്റും. എല്ലാം പോയിന്റ് ഒറ്റ കാര്യത്തിലേക്ക്. എന്താണ്? അവന്റെ കൂടെ, അവനിൽ നിന്ന് കേട്ട്. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇതാ ക്രിസ്ത്യ ജീവിതം. ഇത് വിട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യ ജീവിതം പോയി. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മോറലിസ്റ്റ് ആവും, കുറെ നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞയാളാവും. അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യലിസ്റ്റ് ആവും, എന്ന് പറഞ്ഞാൽ ബാക്കിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. പക്ഷേ ക്രിസ്ത്യ ജീവിതം അത് അവനെ സ്വീകരിച്ച് അവനിൽ നടക്കുക, അവന്റെ കൂട്ടായ്മയിൽ നടക്കുക, അവനിൽ വേരൂന്നുക, അവനിൽ ബിൽഡപ്പ് ചെയ്യുക. ഇതാ ക്രിസ്ത്യ ജീവിതം. മുഴുവൻ മുഴു സർക്കിളും മുഴു ജീവിതവും യേശു ക്രിസ്തുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം. യോഹന്നൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന് യോഹന്നാൻ, ഫസ്റ്റ് ജോൺ, എന്റെ ഒന്നാം അധ്യായം നമുക്കറിയാവുന്ന വാക്യ, ഒന്നുകൂടെ ഒന്നെടുത്ത് വായിക്കാം അതിന്റെ ഒന്നും രണ്ട് വാക്യങ്ങൾ.
ആദ്യ മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചു ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടും സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോടും അറിയിക്കുന്നു.
കണ്ടോ, യോഹന്നൻ പറയുകയാണ്, സ്വരങ്ങളെ ഞങ്ങൾ അവനെ കണ്ടു. ഞങ്ങൾ അവനെ കണ്ടു എന്ന് മാത്രമല്ല, ഞങ്ങൾ അവനെ നോക്കി. അങ്ങനെ എഴുതിയിരിക്കുന്നേ, വി ഹാവ് സീൻ ആൻഡ് വി ഹാവ് ലുക്ഡ്. കണ്ടോ, ഞങ്ങൾ അവനെ കണ്ടു എന്ന് മാത്രമല്ല, ഞങ്ങൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഇവിടെ നമുക്ക് ലാക്ക് ചെയ്യുന്ന പലപ്പോഴും, നമ്മൾ മിസ് ചെയ്യുന്ന ഇവിടെയാ. നമ്മുടെ ബൈബിൾ വായനയുടെ പലപ്പോഴുള്ള പരാജയവും ഇവിടെയാ. നമ്മൾ അവനെ ശ്രദ്ധിച്ചു നോക്കുന്നില്ല. കാണുന്നുണ്ട്, പക്ഷേ യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ വെറുതെ അങ്ങ് കണ്ടുപോയതല്ല, ഞങ്ങൾ അവനെ, വി ഹാവ് ലുക്ഡ്, ഞങ്ങൾ അവനെ സൂക്ഷിച്ചു നോക്കി. പിന്നെന്ത് ചെയ്തു? ഞങ്ങൾ അവനെ തൊട്ടു. എന്ത് ചെയ്യുന്നാ പറഞ്ഞ്? ഞങ്ങൾ അവനെ തൊട്ടു. എന്താ തൊടുക എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ തൊടുക എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ് ആ തൊടുക എന്ന് പറഞ്ഞാൽ. നമ്മൾ എല്ലാരെയും ഒക്കെ തൊടുവോ, പക്ഷെ നമ്മൾ ചിലരുടെ തോളെ കൈവെക്കും അല്ലേ? കാരണം എന്താ? അത്ര ബന്ധമുള്ളവരുടെ തോളെ കൈവെക്കുള്ളൂ. അപ്പൊ ചിലരോട് നമ്മൾ പറയും അങ്ങനെ തോളെ കൈയിടാനൊന്നും വരണ്ട കേട്ടോ, കാരണം അതിന്റെ അർത്ഥം അത്ര വലിയ ബന്ധമൊന്നുമില്ല, ചില ഗ്യാപ്പ് ഇട്ടുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും ബന്ധമുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തൊടുന്നത്. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ അവനെ തൊട്ടു, കണ്ടത് മാത്രമല്ല ശ്രദ്ധിച്ചു നോക്കി. ശ്രദ്ധിച്ചു നോക്കിയത് മാത്രമല്ല, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ തൊട്ടു. അത് മാത്രമല്ല, ഞങ്ങൾ അവനെ കേട്ടു, കേട്ടു. സ്വരങ്ങളെ, ഇതില്ലെങ്കിൽ ഞാൻ പറയാം, ഇതില്ലാതെ കുറച്ചൊരു മോറൽ പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. കുറെ റൈറ്റ് ആൻഡ് റോങ് അല്ല. അതിനെപ്പോഴാണ് കൊളോസ്സിലേനെ സംസാരിക്കുന്നത്. നമുക്ക് കൊളോസ്സിലേനെ മടങ്ങി വരാം വളരെ പെട്ടെന്ന്. നമ്മുടെ ചുരുക്ക സമയത്തിൽ നമുക്ക് കൊളോസ്സിലേനിലേക്ക് മടങ്ങി വരാം. കൊളോസ്സിലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 20-ാം വാക്യം,
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാദങ്ങൾ സംബന്ധിച്ചു മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. അതൊക്കെയും
സ്വച്ഛാരാധനയിലും
താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല.
ശ്രദ്ധിച്ചോണം കേട്ടോ, അവിടെ കുറെ ഭക്തന്മാരുണ്ടായിരുന്നു. അവര് പറഞ്ഞത്, ആത്മീയനാകണമെങ്കിൽ വെറുതെ ഒന്നും ആത്മീയനാകാൻ പറ്റത്തില്ല, ചെയ്യേണ്ട കുറെ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ശരീരത്തെ ദണ്ണിപ്പിക്കണം, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, എന്തൊക്കെ നിയമങ്ങളെന്നറിയാവോ? ചില സ്ഥലങ്ങളിൽ കാപ്പിയും ചായയും കുടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ അറിയാവോ? ഒരു ഡിനോമിനേഷൻ അങ്ങനെയാ, എന്തുമാത്രം ഡിനോമിനേഷനാ. ഓരോ ഡിനോമിനേഷനും അതിന്റേതായ ഉപദേശമുണ്ട്. ഒരിക്കലും കൊച്ചുകുട്ടി വേറൊരു കൊച്ചുകുട്ടിയോട് പറഞ്ഞു, ഐ കനോട്ട് കം ടു യുവർ ചർച്ച് ബിക്കോസ് ഐ ആം ബിലോങ്സ് ടു അനദർ അബോമിനേഷൻ. ഡിനോമിനേഷന്റെ കൊച്ചുകുട്ടിയല്ലേ മാറി, ഡിനോമിനേഷൻ മാറി അബോമിനേഷൻ ആയിപ്പോയി. അപ്പൊ ഓരോ ഡിനോമിനേഷനും ഓരോ റൂളുകൾ വെച്ചിരിക്കും. എന്തൊക്കെ റൂളാ? ചെല്ലു പറഞ്ഞ കാപ്പിയും ചായയും കുടിക്കാൻ പാടില്ല, ഭയങ്കര പാപം. അന്നും ഈ കൂട്ട ആൾക്കാരുണ്ട്. അതുമാത്രം പോരെ, ശരീരത്തെ ദണ്ണിപ്പിക്കണം. ഒരാൾ, ഇതല്ല ക്രിസ്ത്യാനിറ്റി. പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്, അതല്ല ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് ജഡാഭിലാഷം അടക്കാൻ പറ്റത്തില്ലെന്നേ. ഈ വക കാര്യപരിപാടി കൊണ്ട് ഒന്നും നടക്കത്തില്ല, ജഡത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെങ്ങനെ പറ്റും? തൊട്ടുമുകളത്തെ വാക്യം, 18-ാം വാക്യം, അതിന്റെ 19-ാം വാക്യം,
നിങ്ങൾ നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്,
തലയായവനിൽ നിന്നല്ലോ
ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു.
ശ്രദ്ധിച്ചേ, എവിടുന്നാ വളർച്ച വരുന്നേ? തലയായ ക്രിസ്തുവിൽ നിന്ന് അവിടുന്നാ വളർച്ച വരുന്ന, ഗ്രോത്ത് വരുന്ന അവിടുന്നാ. നമ്മുടെ കാര്യപരിപാടികൾ കൊണ്ടല്ല ഗ്രോത്ത് വരുന്നത്. എവിടുന്നാ ഗ്രോത്ത് വരുന്നത്? ക്രിസ്തുവിൽ നിന്ന്. തലയെ മുറുകെ പിടിക്കണം. ഹോൾഡ് ഫാസ്റ്റ് ടു ദ ഹെഡ്. ആരാ തല? ശരീരത്തിന്റെ തല ആരാ? ക്രിസ്തു. സഭ എന്ന ശരീരത്തിന്റെ തല ക്രിസ്തു. ക്രിസ്തു അവനെ മുറുകെ പിടിക്കണം, അവനിൽ നിന്ന് കേൾക്കണം, അവനെ അറിയണം, അവന്റെ കൂടെ ആയിരിക്കണം, അവനോട് പറ്റിയിരിക്കണം. അവിടെ ആത്മീയ വളർച്ച ഉണ്ടാകുന്നേ. അവിടെ മാത്രമേ ആത്മീയ വളർച്ചയുള്ളൂ. എടുക്കുന്നില്ല ഒരു ഭാഗം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാൻ ഞാൻ ആഗ്രഹിക്കുക. പൗലോസ് പോലും പറഞ്ഞു, ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. കണ്ടോ, വിചാരം, ചിന്തകള്, വരുന്ന ചിന്തകളെ പോലും ചുമ്മാ പിടിച്ചടക്കിന്നല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്. എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന ക്രിസ്തുവില. സ്വരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുക. ഒരൊറ്റ പോയിന്റിലേക്കാണ് എല്ലാ കാര്യം നീങ്ങുന്നത്, ക്രിസ്തുവിലേക്ക്. ഇനി ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ നമ്മളെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്നറിയാമോ? എപ്പോഴും ചില സമയത്തൊക്കെ, എപ്പോഴും അല്ല, ചില ഇടക്കിടക്കൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. പറ നിങ്ങൾ, ബാക്കി പറ അറിയാം. ശരിയായിട്ടില്ല, ഇടക്കിടക്ക് തോന്നും. എന്തേലും ഒരു തട്ടുകൾ പറ്റിയാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അറിയോ, പിന്നെ നമ്മൾ പിന്നെ ആ പാടൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിയായിട്ടില്ലെന്ന്. അത് സത്യമാണ്. അപ്പൊ പിന്നെ എന്ന് ശരിയാകാൻ പറ്റും? അതും നമുക്കറിയാം, ഇത് നടക്കുന്ന കാര്യമില്ല. നമ്മളിങ്ങനെ ഈ ഒരു സ്ട്രഗിളില്ല. സ്വരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അടിസ്ഥാനം ആദ്യം ഇടണം. എവിടാന്നറിയാവോ? കൊളോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, Colossians 2:10, ഇൻ ഹിം യു ഹാവ് ബീൻ മെയ്ഡ് കംപ്ലീറ്റ്. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിലാണ് നമ്മുടെ പൂർണ്ണത. ഇനി നമുക്കൊരു വളർച്ചയുണ്ട് കേട്ടോ. അതിന്റെ അർത്ഥം എന്ന് ശരിയാകാതെ ഞാൻ എന്നും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിക്കുകയല്ല. അത് ക്രിസ്തുവിനോടുള്ള അനുരൂപത്തിൽ ഒരു വളർച്ചയുണ്ട്. പക്ഷെ കുറ്റബോധത്തിൽ ദൈവവൈദ്യം ജീവിക്കേണ്ട കാര്യമല്ല. കാരണം അവനിൽ ഞാൻ പരിപൂർണനാണ്. ഇൻ ഹിം ഐ ആം കംപ്ലീറ്റ്. എന്താ ഞാൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? പിതാവായ ദൈവം എന്നെ നോക്കുമ്പോൾ തന്റെ പുത്രനിലൂടെയാ നോക്കുന്നേ, പുത്രനിലൂടെ നോക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവൈതൽ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. എവിടെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ ഏറ്റുപറയുക, വീണ്ടും മുന്നോട്ട് ഓടുക. കാരണം അവനിൽ ഞാൻ പൂർണ്ണനാ. നമ്മുടെ എല്ലാ പ്രശ്നം എന്ന് പറയാം, ബേസിക്കലി എന്ന് പറയാം, ഞാൻ എന്നുള്ളതാ. ഞാൻ അന്ന് മാറിയിട്ട് ക്രൈസ്റ്റ്, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഇതാ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ, എന്റെ വിശുദ്ധി, എന്റെ ആത്മീയ വളർച്ച, എന്റെ നേട്ടം, നോ, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഫോക്കസ് നമ്മിൽ നിന്ന് മാറി കർത്താവിങ്കിലേക്ക് മാത്രം തിരിയുമ്പോൾ ഞാൻ പറയാം, അറിയാതെ നമ്മൾ ആത്മീയോട് വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ ഒരു വളർച്ച നമ്മുടെ ഉള്ളിൽ നടക്കും. കാരണം തലയായവനോട് ചേർന്നിരിക്കുമ്പോൾ, അവനെ അറിയുമ്പോൾ, അവനെ ധ്യാനിക്കുമ്പോൾ, അവനെ കേൾക്കുമ്പോൾ, അവനെ ശ്രദ്ധിക്കുമ്പോൾ, അവന്റെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ വളർച്ച ഉണ്ടാകും. നട്ടവനും നനച്ചവനും ഏതുമല്ല, വളരുമാറാകുന്ന ദൈവത്തിന് തന്നെ സകല മഹത്വവും. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഒരു മാറ്റം നമുക്ക് ആവശ്യമാ. ഗേസിംഗ് അറ്റ് ജീസസ്, ഗ്ലാൻസിംഗ് അറ്റ് പീപ്പിൾ, ഗ്ലാൻസിംഗ് അറ്റ് മൈസെൽഫ്. യേശുവിനെ മാത്രം ശ്രദ്ധിച്ച് നിരന്തരമായി നോക്കുവാൻ. അവനിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സാ. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവിനെ അതിന്റെ പൂർണതയിൽ കാണണമെങ്കിൽ യേശുവിനല്ല, യേശുവിലാണ് നാം കാണുന്നത്. മറ്റൊരിടത്തും പിതാവിനെ അതിന്റെ പൂർണതയിൽ കാണുവാനായിട്ട് കഴിയത്തില്ല. മോശയും പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകവും ഒരേപോലെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ക്രിസ്തുവില. നമുക്ക് അവിടുത്തെ നോക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്ത അതിലേക്ക് വെക്കാം. നമ്മുടെ ധ്യാനം നമ്മുടെ കർത്താവായിരിക്കട്ടെ. നമ്മുടെ മുഴു ജീവിതവും കർത്താവിനുള്ളതായിരിക്കട്ടെ. അവനെ റിസീവ് ചെയ്തെങ്കിൽ അവൻ നടക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. താങ്ക് യു ലോർഡ്.
സോരനോട് സംസാരിച്ചപ്പോൾ നമുക്ക് പ്രബോധനമായിട്ട് തന്ന ആ കാര്യം ഞാനൊന്ന് നിങ്ങളോട് ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെ നാം എടുത്തിട്ടുണ്ട് എന്നുള്ളത് പിശാചിനെ നന്നായിട്ടറിയാം. നമ്മൾ ഒത്തിരി ദൈവവചനം കേൾക്കുന്നു, നമുക്ക് വേദപുസ്തകമുണ്ട്, ഒത്തിരി ഓഡിയോ വീഡിയോ മെസ്സേജസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിലും ഇതിന്റെ അകത്തിരിക്കുന്നവരിൽ കാര്യങ്ങളെ ഗൗരവത്തോടെ ആരൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങളെക്കാളും നന്നായിട്ട് പിശാചനറിയാം. ഈ ഹവ്വായുടെ അടുക്കൽ പരീക്ഷയ്ക്കായിട്ട് വന്നപ്പോൾ പിശാചന് വ്യക്തമായിട്ട് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അറിയാം, ഇവൾ കാര്യങ്ങളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നറിയാവുന്ന പിശാച് നിങ്ങളോട് ചേർന്ന് നിന്ന് എപ്പോഴും കിന്നാരം പറയാൻ ശ്രമിച്ചിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, അല്ലാതെ നിങ്ങൾക്ക് എന്നെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ മനസ്സല്ല ഇവിടെ കൊണ്ടുവരേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയല്ല കൊണ്ടുവരേണ്ടത്, നിങ്ങളുടെ ബുദ്ധിയല്ല കൊണ്ടുവരേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തെ തന്നെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ഒരു വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു ചെയ്യിപ്പിക്കാം ഇതിനോടുള്ള ബന്ധത്തിൽ. തിമോത്തിയോസിന് പൗലൂസ് എഴുതുമ്പോൾ എന്നെ ആകർഷിപ്പിച്ച ഒരു വാക്യം സെക്കൻഡ് തിമോത്തിയോസ് ചാപ്റ്റർ 2:7 ഉണ്ട്. സെക്കൻഡ് തിമോത്തിയോസ് ചാപ്റ്റർ 2:7, ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ഈ തിമോത്തിയോസിന് പൗലൂസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ നീ എന്ത് കുടിക്കണം, നീ വിശ്രമിക്കണം, ആവശ്യത്തിന് വായിക്കണം, രോഗം വെച്ചോണ്ട് നടക്കരുത് എന്ന് സസൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിമോത്തിയോസിന് പൗലൂസ് എഴുതി കൊടുക്കുമായിരുന്നു. തന്റെ പ്രിയ പുത്രനാണ് തിമോത്തിയോസ്. പക്ഷേ അവിടെ പൗലൂസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഈ നിന്നോട് പറയുന്നതല്ല, നീ എന്ത് ചെയ്യണം, നീ ചിന്തിച്ചു കൊള്ളണം. നീ ചിന്തിച്ചാലേ കർത്താവ് നിനക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ബുദ്ധി നൽകത്തുള്ളൂ. നീ ഇത് ചിന്തിക്കുന്നില്ലെങ്കിൽ നോക്കുക, ബുദ്ധി നൽകേണ്ടത് ആരാ? ആരാ? കർത്താവ. ചിന്തിക്കേണ്ടത് ആരാ? നീയാ. See, when you meditate the word, God will give the wisdom. പക്ഷേ അത് മെഡിറ്റേറ്റ് ചെയ്യാൻ ചിന്തിക്കാൻ നിനക്കൊരു ജാഗ്രത ഉണ്ടെങ്കിൽ ആ ജാഗ്രതയുള്ള ആൾക്കാണ് എന്ത് തരുന്നത്? കർത്താവ് ബുദ്ധി നൽകുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന വചനങ്ങളുടെ മുകളിൽ നീ ചിന്തിക്കാനായിട്ട് മെനക്കിടുമ്പോൾ നിന്റെ ഉത്സാഹത്തെയാണ് കർത്താവ് മാനിക്കുന്നത്. സഹോദരൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസിൽ ആ വാക്കിയുടെ ഇതിനോട് ചേർത്ത് ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ പ്രസക്തിയില്ലല്ലോ. 1 പത്രോസിന്റെ 1 അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാരുടെ ഒരു അത്ഭുതകരമായ ജീവിത ശൈലിയെ കുറിച്ച് പറയുന്നു. 1 പീറ്റർ 1:7-10, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, അവര് അങ്ങ് എഴുന്നേറ്റ് നിന്ന് ഒരു ദിവസം ആത്മാവ് വന്ന് അങ്ങ് പ്രവചിക്കല്ലായിരുന്നു. എന്തായിരുന്നു അവരുടെ ജീവിത രീതി? അവർ ഈ രക്ഷ എന്ത് ചെയ്തു? ആരാഞ്ഞ് അന്വേഷിച്ചു. നിങ്ങൾ വിചാരിക്കരുത് പൊടുന്നനെ പരിശുദ്ധാത്മാവ് മുകളിൽ നിന്ന് വന്ന് അവർക്കങ്ങ് വെളിപ്പാട് കൊടുക്കുകയായിരുന്നു. ദേ മെഡിറ്റേറ്റ്, അവരതിന്റെ മുകളിൽ ചിന്തിച്ചപ്പോൾ കർത്താവ് അവർക്ക് ബുദ്ധി കൊടുത്തു. അവർ അതിനെ ആരാഞ്ഞ് അന്വേഷിച്ചു. ഇനി അടുത്തത്, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. എനിക്ക് അത്ഭുതം തോന്നുന്നു, അവര് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം നടന്നിട്ടില്ല, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ക്രിസ്തുവിന് വരാനിരിക്കുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി അവർ എന്ത് ചെയ്തു? ഓ, അവർ അറിഞ്ഞു, അവർ ആരാഞ്ഞറിഞ്ഞു. എന്നിട്ട് പറയാണ്, അത് അവർക്കായിട്ടല്ല, പിന്നെ ആർക്കായിട്ടാ? അവർക്കായിട്ടല്ലെങ്കിൽ പോലും അവർ കാണിച്ച തീഷ്ണത ഭയങ്കര. നമുക്കായിട്ട് അവരത് ആരാഞ്ഞത്, നമുക്കായിട്ട് അവർ ചിന്തിച്ചത്, ബട്ട് എന്തുമാത്രമാണ് അവരവരുടെ ഹൃദയം അവിടെ കൊണ്ടുവന്നത്? ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ വരുവാനിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ചും അതിനുശേഷം വരുന്ന മഹിമയെക്കുറിച്ചും നമുക്ക് വേണ്ടി അവർ എന്ത് ചെയ്തു? ആരാഞ്ഞന്വേഷിച്ചപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്ക് ബുദ്ധി നൽകി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ക്രിസ്തു മരിച്ചു, നമുക്ക് സുവിശേഷം കിടപ്പുണ്ട്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് കേൾക്കുന്നു. പക്ഷെ അന്ന് ഇത് കാണാത്ത പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചപ്പോൾ കഷ്ടത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചും അവർക്ക് ലഭിച്ച ആ വ്യക്തത ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടാത്തതിന് കാരണം പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ വിഷയം, നീ ഇത് ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് കർത്താവ് നിനക്ക് ബുദ്ധി നൽകുന്നില്ല. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കുക. കർത്താവ് എല്ലാത്തിനും എല്ലാമായി തീരേണ്ടതിന് നമുക്ക് അവനെ തന്നെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഫ്രീസലോ, സഹോദരൻ പറഞ്ഞ ആ ഭാഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് ഒരു മനുഷ്യന് വേണ്ടിയാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയെന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുക. എനിക്ക് വളരെ ചലഞ്ച് ആയി തീർന്നു. ഫ്രീസലോ, ഒരു മനുഷ്യന് വേണ്ടി ദൈവം പറഞ്ഞ ചില വചനങ്ങളൊക്കെ ഒരാൾക്ക് വേണ്ടി പറഞ്ഞത് അതാണ് ഭൂലോകത്തെ മുഴുവനും കീഴ്മേൽ മറിച്ചത്. പ്രൈസലോ, ടേക്ക് ഇറ്റ് സീരിയസ്ലി. കർത്താവിന്റെ സന്നിധിയിൽ കുമ്പിട്ടുകൊണ്ട്, കർത്താവെ, ഞാൻ അങ്ങയുടെ വചനത്തോടും അങ്ങയോടും കാണിച്ചിരിക്കുന്ന അലസതയ്ക്ക് എന്നോട് പൊറുക്കണമേ. കർത്താവെ, എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ചിന്തിപ്പാനും നിന്റെ കഷ്ടങ്ങളെ, നിന്റെ മഹിമയെ ധ്യാനിച്ചാരാഞ്ഞ് അന്വേഷിക്കുമ്പോൾ, അന്ന് ആ പ്രവാചകന്മാർക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് എങ്ങനെ പറഞ്ഞുകൊടുത്തു, അതിലപ്പുറമായിട്ട് ഇന്ന് നിന്റെ മകൻ എന്ന നിലയിൽ എനിക്ക് പറഞ്ഞു തരുവാൻ നിനക്ക് കഴിവുള്ള ദൈവമാണ്, നിനക്ക് മനസ്സുള്ള ദൈവമാണ്. ലോർഡ്, ഐ കം ബിഫോർ യു, ഞാൻ നിന്റെ മുമ്പിൽ വരുന്നു, ഒരു ദാഹമുള്ളവനാക്കി എന്നെ തീർക്കണമേ കർത്താവ്. സ്വർഗീപിതാവെ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ക്രിസ്തുവില്ലാത്ത എല്ലാം കർത്താവ് എത്ര ശൂന്യമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവില്ലാത്ത ലേഖനം വെറും ഒരു കത്ത് മാത്രമാണ്. ക്രിസ്തുവില്ലാത്ത ചരിത്രം വെറുതെ കുറെ കർത്താവ് ഇൻഫർമേഷൻസ് മാത്രമാണ്. ക്രിസ്തുവില്ലാത്ത സഭ ഒരു ക്ലബാണ്. ക്രിസ്തുവില്ലാത്ത ജീവിതം ഒരു മരുഭൂമിയാണ്. കർത്താവെ, ക്രിസ്തുവാണ് എല്ലാത്തിലും എല്ലാം. കർത്താവെ, ഞങ്ങൾക്ക് ആ നിലയിൽ, കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന എല്ലാത്തിലും അങ്ങയുടെ മഹത്വത്തെ ആരാഞ്ഞന്വേഷിക്കുവാൻ കഴിയുന്ന ഒരു ഗൗരവപൂർവമായ മനസ്സിനെ സഭയായിട്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് സഭയായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Have mercy upon us, Lord. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. ജാഗ്രതയോടെ, മനസ്സോടെ, വെള്ളിയെ പോലെ അന്വേഷിച്ച്, നിക്ഷേപത്തെ പോലെ അതിനെ ഒന്ന് തിരയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അത് തരുവാൻ അവിടത്തേക്ക് ഞങ്ങളുടെ മേൽ പ്രസാദം തോന്നുന്നതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.